നിദാനം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ആർ എസ് ലച്ചു എന്ന തൂലികാനാമത്തിൽ സുജിഷ എഴുതുന്ന കാശിനാഥൻ എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഏകദേശം 15 മണിക്കൂറോളം ദൈർഘ്യമുള്ള 40 എപ്പിസോഡുകൾ വരുന്ന ഒരു കഥ പോസ്റ്റ് ചെയ്യുന്നത്. അബിയെയും കുഞ്ഞെയും ഇരുകയും നീട്ടി സ്വീകരിച്ച നിങ്ങൾ കാശിനാഥിനെയും ജാനകിയെയും ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ കാശിനാഥൻ ആരംഭിക്കുന്നു. മഴ ആർത്തലച്ചു പെയ്യാൻ തുടങ്ങി. ഇടിയും മിന്നിലും ഘോരമായ ശബ്ദങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കാൻ തുടങ്ങി. മഴവെള്ളത്തിൽ മുഖം പൊഴുത്തി പിടിച്ചിരിക്കുന്നവന്റെ കൈകൾ പിടിച്ചുനിരിച്ച് അവൻ കുതറിയതും തന്റെ മേൽ ചുറ്റിക്കിടന്നിരുന്ന 5-6 എണ്ണം ചുറ്റുപാതത്തേക്കും വീണു. ചെളിവെള്ളത്തിൽ നിന്ന് അവൻ ഉയർത്തി എഴുന്നേറ്റു. മുണ്ടുമുറുക്കിയെടുത്ത് വീണ് കിടക്കുന്നവന്മാർ ഓരോരുത്തരായി എഴുന്നേറ്റു. ഭയം അവരുടെ കണ്ണുകളിൽ ഉണരാൻ തുടങ്ങി. അവൻ ഇടതുവശത്തേക്ക് തലചരിച്ചു. അവന്റെ അടുത്തേക്ക് ഇരുമ്പ് തണ്ടിട്ട് തരാൻ നോക്കിയ സുഹൃത്തിനോട് വേണ്ടെന്ന രീതിയിൽ അവൻ കൈകൊണ്ട് തടഞ്ഞു. മുണ്ട് മടക്കിയെടുത്ത് അവൻ തിരിഞ്ഞിരുന്നതും മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ചിന്നിച്ചിതറി. താടിയിൽ നിന്ന് ജലകണികകൾ ഊർന്നു വീണുകൊണ്ടിരുന്നു. കോപം കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അലറിക്കൊണ്ട് മുമ്പിലേക്ക് ഓടി വരുന്നവന്റെ നെഞ്ചിലേക്ക് കാഞ്ഞു ചവിട്ടി. ഇടതുവശത്ത് നിന്ന് ഓടി വരുന്നവന്റെ വയറിന് മുഷ്ടിക്കൊണ്ടിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് കൈമുട്ടുകൊണ്ടിടിച്ച് എടുത്തെറിഞ്ഞു. തന്റെ തലക്കടിക്കാൻ വരുന്നവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനെ തലകീഴായി പിടിച്ച് ഭിത്തിയിലേക്ക് ഇടിച്ച് നിലത്തേക്കെറിഞ്ഞു. ചുറ്റും വട്ടം കറങ്ങുന്ന ഓരോരുത്തരന്മാരെ വലിച്ചിട്ട് തല്ലാൻ തുടങ്ങി. മറ്റുള്ളവർ അവന്റെ തല്ലുകണ്ട് ഹരം പിടിച്ച ആവേശത്തോടെ അവന്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. വലിയ കല്ലെടുത്ത് തലക്കറിയാൻ വന്നവന്റെ നേരേക്ക് അലറിക്കൊണ്ടവൻ നോക്കിയതും അയാൾ കല്ല് നിലത്തേക്കിട്ട് തിരിഞ്ഞോടി. സെൻട്രൽ ജയിലിന്റെ പ്രവേശന കവാടത്തിലൂടെ ഒരു വാഹനം കടന്നുപോയി. വാഹനത്തിൽ നിന്നും അയാൾ വേഗത്തിലിറങ്ങി ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് അയാൾ കാലെടുത്ത് വെച്ചതും പുതുതായി ചാർജെടുത്ത ജയിൽ സൂപ്രണ്ട് പരമേശ്വരൻ അയാളെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. മേശക്കരികിലെ ചെയറിലേക്ക് അയാൾ ഇരുന്നു. ജയിൽ സൂപ്രണ്ട് അയാളോട് സംസാരിക്കുകയായിരുന്നു.
മേ കമിൻ സർ?
യെസ്, ഗെറ്റ് ഇൻ.
പുറത്തു നിൽക്കുന്ന ജയിൽ വാർഡനെ നോക്കിക്കൊണ്ട് സൂപ്രണ്ട് പറഞ്ഞു.
സാർ,
അവൻ ഇന്നും അടി തുടങ്ങി. മുമ്പിലിരിക്കുന്ന വ്യക്തിയെ നോക്കാതെ അയാൾ പറയുന്ന കേട്ട് സൂപ്രണ്ടിന്റെ മുഖം വിളറി. പോലീസ് വാർഡൻ സൂപ്രണ്ടിന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കണ്ടതും അയാൾക്ക് മുമ്പിൽ തടവുകാർ തമ്മിൽ സംഘർഷം നടക്കുന്നത് പറയേണ്ടി വന്നതിൽ ഒരു വിളറിയ മുഖത്തോടെ പോലീസ് സൂപ്രണ്ടിന് മുമ്പിലിരിക്കുന്ന വ്യക്തിയെ വാർഡൻ സല്യൂട്ട് ചെയ്തു. അതിനുശേഷം തിടുക്കത്തോടെ വാർഡൻ പുറത്തേക്ക് പോയി.
തടവുകാർ തമ്മിൽ ഈ അടി സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടോ?
മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം കേട്ട് സൂപ്രണ്ട് പരമേശ്വരൻ ഒന്ന് വിരണ്ടു.
സോറി സർ, ഇതിപ്പോൾ ആദ്യമായിട്ടാണ്.
താനിവിടെ എന്നാണ് ചാർജ് എടുത്ത്?
ജയിൽ സൂപ്രണ്ട് പരമേശ്വരനാകെ വിയർത്തു. 1 മന്ത്. അയാളുടെ വിറയലോടെയുള്ള സ്വരം കേട്ട് മുമ്പിലിരിക്കുന്ന വ്യക്തി പിന്നെയും ചോദ്യം തുടർന്നു.
എന്നിട്ട് എത്ര അടി ഇവിടെ നടന്നു?
ആദ്യമായിട്ടാണ് സാർ.
ഓഹോ, ആരാണ് ഇവിടെ അടി ഉണ്ടാക്കുന്നവൻ?
ഒരു കൊലക്കേസിലെ പ്രതിയാണ് സർ.
സ്ഥിരമായിട്ട് അടി ഉണ്ടാക്കാറുണ്ട് അവൻ?
ഇല്ല സർ, ഇന്ന് ആദ്യമായിട്ടാണ്.
കള്ളം പറയുന്നോടാ!
മുമ്പിലിരിക്കുന്ന ഡി ജി പി ഭാസ്കറിന്റെ ശബ്ദം ഉയർന്നു. ഞെട്ടലോടെ സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് പരമേശ്വരൻ എഴുന്നേറ്റു.
ജയിൽ തടവുകാർ തമ്മിൽ അടിയുണ്ടാക്കിയ ഡി ജി പി അറിയിക്കണമെന്ന് തനിക്ക് അറിയില്ലടോ?
അറിയാം സർ.
തൊണ്ടയിൽ നിന്ന് ഉമ്മിനീർ ഇറക്കിക്കൊണ്ട് രൗദ്രഭാവത്തോടെ നിൽക്കുന്ന ഭാസ്കരനെ നോക്കി അയാൾ വിറക്കുന്ന ദേഹത്തോടെ നിന്നു.
എന്നാ ചെന്നവനെ പോയി പിടിച്ചോണ്ട് വാടോ. നട്ടിലുള്ള പോലീസുകാർ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ കൈബലെന്ന് ഞാൻ അവനെ അറിയിച്ചു കൊടുക്കും.
ഓക്കെ സർ, ഞാൻ വേഗം വരാം.
ഡോ, ആരെയാണ് വിളിച്ചുകൊണ്ട് വരേണ്ടെന്ന് അറിയാലോ. ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറയണ്ട.
അറിയാം സർ.
110 അവനെയാണ് എനിക്ക് വേണ്ടത്.
ടേബിളിൽ ശക്തിയായി അടിച്ചുകൊണ്ട് ഭാസ്കരൻ പരമേശ്വരന്റെ ചെയറിലേക്കിരുന്നു. അയാൾ തിടുക്കത്തിൽ പോകുന്നത് നോക്കി ഭാസ്കർ ചെയറിലേക്ക് ചാരിയിരുന്നു. ഇയാൾക്ക് എങ്ങനെയാണ് 110 അടി ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നത്?
എന്റെ ശിവനെ,
ഇനി അവന്റെ ദേഷ്യം കണ്ട് ഇങ്ങനെ ജോലി തട്ടിത്തെറിപ്പിച്ച തന്നെ. പേടിയോട് പിറുപിറുത്തുകൊണ്ട് പരമേശ്വർ ജയിലിലെ ലൈബ്രറി കെട്ടിടവും കടന്ന് തടവുകാരുള്ള സെല്ലിലേക്കുള്ള വരാന്തയിലേക്ക് കടന്നു.
മുഹമ്മദ്, എവിടെ അടി നടക്കുന്നത്?
സെല്ലിലേക്ക് ഒരു കുറ്റവാളി കൊണ്ടുവന്ന് കയറ്റി താഴിട്ട് പൂട്ടുന്ന മുഹമ്മദിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു.
എന്റെ പൊന്നു സാറേ, അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. അവൻ ആകെ അടഞ്ഞ അവസ്ഥയിലാണ്.
എന്താണ് ഉണ്ടായത്? എവിടെയാണോ ആ 110? അരിശത്തോടെയും അതിനേക്കാൾ അവനോടുള്ള ഭയത്തോടെയും പരമേശ്വരൻ പറഞ്ഞു.
എന്റെ പൊന്നു സാറേ, അവനൊന്നും ചെയ്തില്ല. അടിയുണ്ടാക്കിയ പുതുതായിട്ട് വന്ന ആ 3 തടിമാടന്മാരാണ്. മയക്കുമരുന്ന് കേസിൽ വന്നില്ലേ, അവന്മാര് നമ്മുടെ തോമസേനെ തള്ളി. കാരണമൊന്നുമില്ല.
ആ മനുഷ്യൻ പ്രാർത്ഥനാ മുറിയിലേക്ക് ദൈവനാമം ചൊല്ലി പോവുകയായിരുന്നു. നിനക്ക് രാമനാമം ചൊല്ലിക്കൂടാ എന്ന് പറഞ്ഞ് അങ്ങേരെ പിടിച്ച് ഒരുപാടങ്ങ് തള്ളി മുറ്റത്തേക്ക് എറിഞ്ഞു. എറിഞ്ഞത് ആരുടെ മുമ്പിലേക്കാ? അങ്ങേര് സ്വന്തം മോനെ പോലെ കാണുന്ന സിംഗക്കുട്ടിയുടെ മുമ്പിലേക്ക്. അപ്പൊ തുടങ്ങി അടിയാണ് സാറേ. ഇത്ര നേരം ഈ മുറ്റത്തെ ചെളിവെള്ളത്തിലായിരുന്നു അടി. ഇപ്പൊ അടുക്കളയിലേക്ക് അവൻ ഒന്നിനെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവന്മാരെ പോലീസിൽ എടുത്തുകൊണ്ട് പോയി. ദാമോദരനാണല്ലേ ഇപ്പൊ സാറിൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞേ. അവനൊക്കെ അവന്മാരുടെ ആളാണ്. പക്ഷേ ഞങ്ങളുടെ 110 അടുത്ത് ഒരുത്തന്നെയും കളി നടക്കില്ല.
എടോ, ഡി ജി പി വന്നിട്ടുണ്ടോ?
ഡി ജി പി അല്ല ഏത് മന്ത്രി വന്നാലും അവനൊരു ചുക്കൂല്ല. പരമേശ്വർ കനപ്പിച്ചു നോക്കിയിട്ടും ഒരു കൂസലുമില്ലാതെ മുഹമ്മദ് അടുക്കള വശത്തേക്ക് അടികാടാൻ പോയി. പരമേശ്വർ അയാൾക്കൊപ്പം വേഗത്തിൽ നടന്നു. അടുക്കളയുടെ അകത്തേക്ക് ചെന്ന പരമേശ്വരന്റെ കണ്ണു തള്ളിപ്പോന്ന കാഴ്ചയായിരുന്നു മുമ്പിൽ. തിളച്ച സാമ്പാറിലേക്ക് അയാളുടെ തലമുക്കി ഉയർത്തുന്ന സിംഗക്കുട്ടിയുടെ മുഖത്തെ കോപം കണ്ട് പരമേശ്വർ തലക്ക് കൈയും കൊടുത്തു നിന്നു. ദേഷ്യത്തിൽ വീണ്ടും വീണ്ടും ചോരയിലിരിക്കുന്ന അയാളുടെ മുഖം സാമ്പാറിൽ അഴുത്തുന്ന അവനെ വിളിക്കാൻ പരമേശ്വർ ഭയപ്പെട്ടു. മുഖം കോപത്തിൽ വരച്ച് നിൽക്കുന്ന അവനെ വിളിക്കാൻ അയാൾക്ക് ധൈര്യം തോന്നിയില്ല. അവന്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളായ തടവുകാർ പറയുന്നു കേട്ട് അവൻ അയാളുടെ തല വീണ്ടും വീണ്ടും സാമ്പാറിൽ മുഖം പൊഴുത്തുമ്പോൾ മുറിയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഡി ജി പിയെയും സ്വന്തം ജോലി നഷ്ടപ്പെടുന്ന കൂടി ഓർത്തപ്പോൾ സകല ശക്തിയും എടുത്ത് പരമേശ്വർ വിളിച്ചു. പരമേശ്വരന്റെ വിളി പോലും ചെവിക്കൊള്ളാതെ സാമ്പാറിൽ മുക്കിയെടുത്ത അയാളെ കാശിനാഥൻ കഴുത്തിഞ്ഞിരിച്ച് കൈമുട്ടുകൊണ്ട് അയാളുടെ വയറ്റിലേക്ക് കുത്തി. അലറിക്കൊണ്ട് അയാൾ നിലത്തേക്ക് വീഴാൻ നോക്കിയപ്പോൾ കാശിനാഥൻ അവനെ എടുത്തെറിഞ്ഞു.
കാശിനാഥൻ, ദയവചെയ്തി അടിയും നിർത്തുന്നുണ്ടോ?
പരമേശ്വരൻ അവനോട് തൊഴുതുകൊണ്ട് പറഞ്ഞു. പരമേശ്വരന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അയാളെ പിടിച്ചു മാറ്റി അരിച്ചാക്കുകൾക്കിടയിലേക്ക് എടുത്തെറിഞ്ഞവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അയാളെ അടുക്കളയുടെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോകാൻ തുടങ്ങി.
കാശിനാഥൻ, മതിയായ തല്ലിയത്!
അമർഷത്തോടെ പരമേശ്വരൻ പറയുന്ന കേൾക്കാതെ കാശിനാഥൻ അടികൊണ്ടവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനെ ജയിലിലെ കുറ്റവാളികളുടെ ആശുപത്രിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. മഴയിലൂടെ കൊണ്ടുപോകുമ്പോൾ മേലാകെ പൊള്ളുന്ന അയാൾ അലറുന്നുണ്ടായിരുന്നു. ജയിലിലെ തടവുകാർക്കുള്ള ആശുപത്രിയുടെ വരാന്തയിലൂടെ കാശിനാഥൻ അയാളുടെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. അകത്ത് തോമസിന്റെ തലയിലെയും കയ്യിലെയും മുറിവിൽ ഡ്രസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു മെയിൽ നേഴ്സ്. തോമസിന്റെ ദേഹത്തുള്ള മുറിവുകൾ കണ്ടപ്പോൾ കലികയറി കാശി അയാളുടെ മൂക്കിനിട്ട് വലത് കൈ ചുരുട്ടി അടിക്കാൻ തുടങ്ങി. പരമേശ്വരനും കുറച്ച് പോലീസുകാരും കാശിയെ വന്ന് ചുറ്റിപ്പിടിച്ച് അടികൊള്ളുന്നവരിൽ നിന്ന് അകത്തി മാറ്റി.
നീയൊക്കെ ആരാണെന്നാടാ നിന്റെയൊക്കെ വിചാരം? ഈ കാശി ഇവിടെ ഉള്ളപ്പോ എന്റെ ആളുകളെ തല്ലാൻ വന്നാലുണ്ടല്ലോ. ഏതവനായാലും അവനൊന്നും കുടുംബത്തെത്തില്ല, അറത്തു കളയുന്നായേ.
കാശിനാഥന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവിടെ ഉയർന്നു. അത് കേട്ട് തോമസിന്റെ അപ്പുറത്തെ ബെഡുകളിൽ അവന്റെ അടികൊണ്ട് കിടക്കുന്നവന്മാർ ഞെട്ടലോടെ അവനെ ഭയത്തോടെ നോക്കി.
നിന്റെയൊക്കെ അച്ഛന്റെ പ്രായമില്ലടാ ഇദ്ദേഹത്തിന്, നിന്നെയൊക്കെ എന്ത് ചെയ്തിട്ടാണടാ ഞങ്ങളുടെ തോമസേട്ടനെ നീയൊക്കെ കൂടി തള്ളിച്ചതച്ച്? ഈ കാശിനാഥൻ ആരാണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ സ്നേഹിക്കുന്നവരെയോ എന്നെ സ്നേഹിക്കുന്നവരെയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ പറഞ്ഞു തീർക്കാൻ കാശിക്ക് അറിയില്ല. അടിച്ചൊതുക്കിയേ, കാശിക്ക് ശീലമുള്ളൂ. പോലീസുകാരുടെ പിടിയിൽ നിന്ന് കുതിരിക്കൊണ്ട് കാശി അലറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വന്നപ്പോ ഞങ്ങൾ ആരെങ്കിലും വെറുതെ വന്ന് തല്ലിയോടാ? ഒരു കാരണവുമില്ലാതെ ഒരു മനുഷ്യനെ തല്ലാൻ ആരടാ നിനക്കൊക്കെ അധികാരം തന്നെ? എന്റെ ആളുകൾ ആരെങ്കിലും ഇനി തല്ലുന്ന ഞാൻ കണ്ടാലുണ്ടല്ലോ കാശിനാഥന്റെ കൈയുടെ ചൂട് നീയൊക്കെ ഇനിയും അറിയും.
നിന്റെ ആ വയസ്സാക്കളവനെ ഇരിക്കുന്ന തോമസിനെയും കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഇവനെ തല്ലിയതിനല്ലേ നീ എന്നെ തള്ളിയ? കൊല്ലും ഞാനിവനെ. നീ സ്നേഹിക്കുന്ന ആരും ജീവിച്ചിരിക്കാൻ പാടില്ല.
അടികൊണ്ടവൻ നിലത്തുനിന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ബെഡിലിരിക്കുന്ന തോമസിനടുത്തേക്ക് പാഞ്ഞിരുന്നു.
ഐ വിൽ കിൽ യു ബാസ്റ്റർഡ്,
കാശി ഉറക്കെ പറഞ്ഞുകൊണ്ട് ശക്തിയായി കുതിരിക്കൊണ്ട് അലർച്ചയോടെ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. പോലീസുകാർ കാശിയെ വന്ന് ചുറ്റിപ്പിടിച്ചു. പക്ഷേ അവൻ കുതിരി മാറിക്കൊണ്ട് നിലത്ത് കിടക്കുന്നവനെ കഴുത്തിൽ പിടിച്ച് അയാളുടെ മൂക്കിന് കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ടിരുന്നു. കാശിയുടെ അടിയിൽ അയാൾ ബോധം കെട്ടപ്പോൾ പോലീസുകാർ അയാളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. മുഖം പൊത്തി കാശി തോമസിനടുത്ത് ബെഡിലിരുന്നു. തന്റെ അടുത്തിരിക്കുന്ന തോമസ് അവന്റെ തോളിൽ പിടിച്ചു. കാശി അയാളുടെ മുഖത്തേക്ക് അരിവോടെ നോക്കി. പതിയെ കൈകൾ ഉയർത്തി. അയാളുടെ തലയിലെ മുറിവ് ഡ്രസ് ചെയ്തതിലും കൈത്തണ്ടയിലും പതിയെ തലോടി. കാശിയുടെ കണ്ണിൽ അടങ്ങാത്ത കോപത്തിന്റെ കനൽ വീണ്ടും എരിയുന്ന കണ്ട് തോമസ് ഭയന്നു. അടങ്ങാത്ത കോപത്തെ പുറത്തേക്കെടുത്ത് വീണ്ടും അടിക്കാൻ പോകാൻ ഒരുങ്ങുന്ന കാശിയെ ഇറുകെ ചുറ്റിപ്പിടിച്ച് തോമസ് നെഞ്ചിലേക്ക് ചേർത്തു. അവൻ കുതിരി മാറാൻ ഒരുങ്ങുമ്പോൾ തോമസ് അവൻ ഇറുകെ പിടിച്ചു. തിളച്ചുയരുന്ന അവന്റെ കോപം ചുടുകണ്ണീരായി മിഴികളിൽ നിന്ന് ഊർന്നു വീണുകൊണ്ടിരുന്നു.
കാശി, ഒന്നടങ്ങു മോനെ, ഇനി അയാളെ തല്ലിയ ചത്തുപോകും.
എന്റെ കുഞ്ഞ്, ഇനി അയാളെ അടിക്കാൻ പോകണ്ട, എനിക്കൊരു കുഴപ്പമില്ല.
പ്രാർത്ഥനാമുറിയിൽ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഓർത്തെങ്കിൽ നീ ഒന്നടങ്ങു മോനെ, അവന്റെ മുറിയിൽ തലോടിക്കൊണ്ട് തോമസ് പറഞ്ഞുകൊണ്ടിരുന്നു.
എന്ത് കുഴപ്പമില്ലെന്ന്, ചേട്ടന് മേൽ ഇത്രയും മുറിവാക്കി അവനൊന്നും വെറുതെ വിടാൻ പാടില്ല. നന്നായുള്ളൂ, രണ്ടു കൊടുത്ത്.
കാശിയുടെ സുഹൃത്ത് ബാലു അരിശത്തോട് പറഞ്ഞു.
അതെ അതെ, ഇവന്റെ അഹങ്കാരം ഇന്നത്തോട് തീർന്നോളൂ. മറ്റവന്മാർക്ക് കാശി അന്ന് കൊടുത്ത പോലെ വെറുകുളി കൊണ്ട് മേലും ഉറക്കേണ്ടതായിരുന്നു.
ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാരൻ വിഷ്ണു പറഞ്ഞു. കൂടെയുള്ളവരും അതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു.
ഒന്ന് നിർത്തുന്നുണ്ടോ? ഒറ്റൊന്നിനെ ഇവിടെ കണ്ടുപോയത്, അവനെ എരിയേറ്റ് വിടാനായി നടന്നോളൂ എല്ലാം. പോളവിടുന്ന്
തോമസിന്റെ ശബ്ദമുയർന്നു. എല്ലാവന്മാരും ചമ്മലോടെ ചുറ്റും നോക്കി ചിരിച്ചു.
ഞങ്ങളൊന്നും പറഞ്ഞില്ലേ.
അവരെല്ലാവരും കൂട്ടത്തോട് തൊഴുകയോടെ പറഞ്ഞതും കാശി ഉറക്കി ചിരിച്ചു. അവന്റെ മുഖത്ത് ചിരികണ്ട് തോമസിന്റെ മുഖത്തും അവിടെ നിൽക്കുന്ന പോലീസുകാരുടെയും സഹതടവുകാരുടെയും മുഖത്തേക്കും ആ ചിരി പടർന്നു. കാശി ഇരുകൈകൾ കൂട്ടിച്ചേർത്ത് മുകളിലേക്ക് ഉയർത്തി ഞെട്ടുപൊട്ടിച്ചു. കോൺസ്റ്റബിൾ മുഹമ്മദ് ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് പരമേശ്വരന്റെ മുഖത്തേക്കാണ്.
മുഹമ്മദ്, ഇപ്പൊ അടിയൊക്കെ കഴിഞ്ഞില്ലേ? ഞാനൊരു മുതലിനെ ആ ഓഫീസ് റൂമിൽ ഇരുത്തിയാണ് പോന്നിരിക്കുന്നത്. ഇനി ഇവനെയും കൊണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അങ്ങേര് ഇങ്ങോട്ട് വന്ന് എന്റെ ജോലിയുടെയും കാര്യത്തിൽ തീരുമാനമാക്കും. സാറിന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങേർക്ക് അവനെ കാണണമെങ്കിൽ അവനെ കാണാൻ ഇങ്ങോട്ട് വന്നോളൂ.
ഡോ, അവനല്ല പോലീസുകാരുടെ മേധാവി. താനും ഞാനൊക്കെ സല്യൂട്ട് ചെയ്യേണ്ടത് അങ്ങേരെയാണ്, അല്ലാതെ ഗുണ്ടായിസം കാണിച്ചു നടക്കുന്ന ഇവനെ പോലുള്ളവന്മാരല്ല.
ഞങ്ങളുടെ കാശി എന്ത് ഗുണ്ടായിസം കാണിച്ചെന്നാണ് സാറീ പറയുന്നത്? ഇത്രയും പോലീസുകാർ അവൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അവൻ സത്യത്തിന്റെ ഹീറോ ആയതുകൊണ്ടാണ്. എന്റെ പൊന്ന് സൂപ്രൻ സാറേ, നിങ്ങളിവിടെ പുതുതായി വന്നുകൊണ്ട് അവന്റെ ഗുണ്ടായിസ സ്വഭാവത്തെ മാത്രമേ അറിയൂ. കളങ്കമില്ലാത്ത അവന്റെ സ്നേഹം എന്താണെന്ന് അറിയില്ല. അതറിയണമെങ്കിൽ കാശി എന്താണെന്ന് അറിയണം. അവനെ സ്നേഹിക്കുന്നവർക്ക് അവനെ മനസ്സിലാവും, അല്ലാത്തവർക്കെന്നും അവനെ തെമ്മാടിയാണ്. ഇവിടെ ട്രാൻസ്ഫറായി ആദ്യം വന്നപ്പോൾ എനിക്കും ഇവനെക്കുറിച്ച് സാറിൻ്റെ ചിന്താഗതി തന്നെയായിരുന്നു. നല്ല അസല് തെമ്മാടി എന്ന് അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി സ്നേഹിച്ച ചങ്ക് പറിച്ചിരുന്ന ഇനമാണെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് വാർഡിൽ നിന്ന് പുറത്തേക്ക് പോയി. എല്ലാം കേട്ടുന്ന പരമേശ്വരൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നില്ലായിരുന്നു. കാരണം മുന്നിൽ കണ്ട കാശി ഒരു തെരുവുകുണ്ടയെ പോലെ തന്നെയാണ്. പക്ഷേ സുഹൃത്തുക്കളോടൊപ്പം ചിരിയോടെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കാശിയെ കാണുമ്പോൾ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ അയാൾക്ക് തോന്നിയില്ല. അത്രയ്ക്കും ശാന്തമായിരുന്നു കാശിയുടെ മുഖം. പരമേശ്വർ മെല്ലെ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരിക്കുന്ന കാശിയുടെ അടുത്തേക്ക് നീങ്ങി.
കാശി, തോമസിന്റെ കൈകൾ കോർത്തു പിടിച്ച് ബെഡിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാശി അയാളെ നോക്കി.
എന്താ സാറേ?
കാശി തല ഉയർത്തി അയാളോട് പ്രസന്നമായ മുഖത്തോട് ചോദിച്ചു.
തനിക്ക് ഒരു വിസിറ്റർ ഉണ്ട്.
പരമേശ്വൻ അത് പറഞ്ഞതും അവിടമാകെ നിശബ്ദത പരന്നു. അയാൾ നിശബ്ദതയുടെ കാര്യം മനസ്സിലാവാതെ ചുറ്റുമുള്ളവരെ വീക്ഷിച്ചു. എല്ലാവരും കാശിയെ നോക്കുന്നു കണ്ട് പരമേശ്വരൻ അവന്റെ മുഖത്തേക്ക് നോക്കിയതും ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ബെഡിൽ കൈകൾ അമർത്തി അവൻ പല്ലിറുമി. അവന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് പരമേശ്വരൻ ഭയന്നു.
ആരാണ് കാണാൻ വന്നത്?
മുഖമുയർത്താതെ ഗൗരവത്തോടെ അവൻ ചോദിച്ചു കേട്ട് പരമേശ്വരൻ ഞെട്ടലോടെ നിന്നു.
ആരാണെന്നല്ലേ ചോദിച്ചേ?
അവന്റെ അലർച്ചയോടെയുള്ള സ്വരം കേട്ട് പരമേശ്വരൻ പേടിയോടെ പുറകോട്ട് നീങ്ങി. DGP ഭാസ്കർ ബൽറാം. ദേഷ്യം വന്ന് മുമ്പിൽ കിടന്നിരുന്ന ചേറിലേക്ക് കാശിനാഥൻ ആഞ്ഞു ചവിട്ടി. അവന്റെ അടുത്തിരുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റു. കാശി അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് സിഗരറ്റ് ലാമ്പ് കൊണ്ട് കത്തിച്ചു. എല്ലാം കണ്ട് അപ്പോഴും പേടിയോടെ നിൽക്കുകയായിരുന്നു പരമേശ്വരൻ. അവൻ പുറത്തേക്ക് ശരവേഗത്തിൽ പോകുന്നു കണ്ട് പരമേശ്വരൻ അന്തവിട്ടു നിന്നു. കാശിക്ക് പുറകെ എല്ലാവരും പുറത്തേക്ക് പോയി. തോമസ് ഒന്നും മിണ്ടാതെ ബെഡിലിരുന്ന് പുറത്തെ ജനാല വഴി അകലെ കാണുന്ന സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ ഭാഗത്തേക്ക് നോക്കിയിരുന്നു.
അവനെ കാണാൻ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ടി വന്നല്ലോ.
ഒരു പുഞ്ചിരിയോടെ അയാൾ അകലെയുള്ള ഓഫീസിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. കാശി വളരെ വേഗത്തിൽ പോകുന്നു കണ്ട് പരമേശ്വരൻ അവന്റെ പിന്നാലെ ഓടി, ഒപ്പം സഹതടവുകാരും. കാശി മുണ്ടും അടക്കിക്കുത്തി വരുന്ന കണ്ട് ജയിലിൽ അവന്റെ മുഖ്യ ശത്രു വടിവാൾ അന്തോണിയും കൂട്ടരും കുറ്റവാളികളുടെ സെല്ലിന്റെ വരാന്തയിലൂടെ കലിയോടെ വരുന്ന കാശിനാഥനെ കൈകൊണ്ട് തടഞ്ഞു.
ഞങ്ങളുടെ പിള്ളേർ തല്ലി അങ്ങനെ പോയാലോ? കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോടാ കാശിനാഥൻ തെമ്മാടി.
അയാൾ മുറ്റത്തേക്ക് നോക്കി മുറുക്കിത്തുപ്പിക്കൊണ്ട് പറഞ്ഞതും കോപത്തോടെ അവനെ കാശിനാഥൻ മുറ്റത്തെ ചെളിവെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു. അയാൾ ചെളിയിലേക്ക് ചെന്ന് വീണു. കാശി അതിവേഗത്തിൽ
നടന്നതും
അന്തോണിയുടെ കൂടെയുള്ളവന്മാർ ഒരുമിച്ചലറി. മുറ്റത്തേക്ക് ഇറങ്ങിയ കാശി തിരിഞ്ഞു നോക്കി. നിലത്ത് നിന്നും ഉരുളം കല്ലുകൾ എടുത്തതും അവന്മാരെല്ലാം പല വഴിയായി ഓടി. ഓടിപ്പോകുന്നവന്മാരെ ഉന്നം വെച്ച് കാശി എറിഞ്ഞു. എല്ലാത്തിൻ്റെയും പുറത്തും മണ്ടയിലും ഓരോ കല്ലുകൾ ചെന്നിടിച്ചു. അവന്മാരുടെ ഓട്ടം കണ്ട് കാശിയുടെ കൂട്ടുകാർ ഉറക്കി ചിരിച്ചു. കാശി അപ്പോഴേക്കും ശരവേഗത്തിൽ സൂപ്രണ്ടിന്റെ ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നിരുന്നു.
എഴുന്നേറ്റ് പോടാ അന്തോണി.
കാശിയുടെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് മുറ്റത്തെ മഴവെള്ളത്തിലെ ചളിയിൽ മുങ്ങിക്കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയുടെ പുറകെ ഓടുകയായിരുന്നു പരമേശ്വരൻ. കലിപ്പോടെ നടന്നു വരുന്ന കാശിയെ കണ്ട് അവന്റെ എതിർവശത്തോടെ നടന്നു വരുന്ന മുഹമ്മദ് നിന്നു. മുഖം ദേഷ്യം കൊണ്ട് മുറുകിയതുകൊണ്ട് മുഹമ്മദ് കാശിയോടൊന്നും ചോദിക്കാതെ പുറകെ വരുന്ന പരമേശ്വരനെ നോക്കി.
എന്താ സാറേ, അവനാകെ ദേഷ്യത്തിലാണോ പോകുന്നത്?
അതേടോ,
ഞാൻ DGP ഒന്നെന്ന് പറഞ്ഞപ്പോൾ മുമ്പിൽ കിടക്കുന്ന ചെയർ ചവിട്ടിത്തെറിപ്പിച്ച് പോന്നാണ്.
സാറിനോട് ഞാൻ പറഞ്ഞല്ലേ DGP എന്ന് അവനോട് പറയേണ്ടെന്ന്. DGP എന്നല്ല, കാശിനാഥൻ കാണാൻ ഇവിടെ വിസ്റ്റേഴ്സ് വന്ന പോലീസുകാർ അവരെ തിരിച്ചയക്കാറാണ് പതിവ്. കാണാൻ അവൻ അങ്ങോട്ട് പോവില്ല. മുമ്പിൽ എന്താണോ ഉള്ളത് അത് ദേഷ്യം കൊണ്ട് എടുത്തെറിഞ്ഞിരിക്കും. വന്ന് കയറിയതിനു ശേഷം ഇതുവരെ വിസ്റ്റേഴ്സ് റൂമിനടുത്തേക്ക് അവൻ പോയിട്ടുകൂടിയില്ല. ആര് വന്നാൽ ഈ നിമിഷം വരെ അവൻ അങ്ങോട്ട് പോയിട്ടില്ല. അവനെ കാണാൻ വിസിറ്റേഴ്സ് പുറത്തു വരാറുണ്ടെങ്കിലും കാത്തുനിന്ന് മുഷിയുമ്പോൾ അവർ തിരിച്ചു പോകാനാണ് പതിവ്.
അതെന്താടാ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പോവാത്തെ?
മരവിച്ച മനസ്സാണ് സാർ അവൻ്റേത്. ഇതിപ്പോൾ അവനോട് പറയണ്ടായിരുന്നു.
എടോ ഡി ജി പി വന്നുകൊണ്ടാണ്.
ഓ പിന്നെ ഡി ജി പി അങ്ങനെ അവനെ കാണാൻ ഇതുപോലെ ഒരുപാട് തവണ വന്നാണ്. ഇതുവരെ അവൻ കാണാൻ അങ്ങോട്ട് പോയിട്ടില്ല. അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് അങ്ങേരി ഇങ്ങോട്ട് വരാറുമില്ല. ഡി ജി പിയുടെ അവൻ്റെയും കണക്ഷൻ അറിയാവുന്നതുകൊണ്ട് ഒരു പോലീസുകാരും അങ്ങേർക്ക് അവനെ വിളിച്ചു കൊടുക്കില്ല. മുമ്പത്തെ സൂപ്രണ്ടിൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. ഒറ്റ തവണയെ അങ്ങേർക്ക് വേണ്ടി ഇപ്പോൾ സാറ് വന്ന പോലെ അവനെ വിളിക്കാൻ വന്നിട്ടുള്ളൂ. സൂപ്രണ്ട് പ്രായം ചെന്ന മനുഷ്യനായതുകൊണ്ട് മാത്രം പിടിച്ചു വലിച്ചുകൊണ്ടവൻ നോക്കിയപ്പോൾ അവൻ തല്ലിയില്ല. പിന്നെ കാര്യങ്ങൾ ഞങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങേര് പിന്നെ അവനെ നിർബന്ധിച്ചിട്ടുമില്ല. സാറിനോട് ഡി ജി പി അങ്ങേര് വന്ന് പറയേണ്ടെന്ന് പറഞ്ഞല്ലേ?
അതെ, അത് തനിക്കങ്ങനെ മനസ്സിലായി.
അങ്ങേര് അവനെ കാണാൻ വേണ്ടി അവസാന അടവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചിരിയോടെ ലാത്തിയും കറക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ കടന്നു പോകുന്ന മുഹമ്മദ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ പരമേശ്വരൻ ഒരു നിമിഷം നിന്നു. പിന്നെ ഓഫീസിലേക്ക് പോകുന്ന കാശിയുടെ പിറകെ ഓടി. ഓഫീസിൻ്റെ മുമ്പിലേക്ക് പുകവലിച്ചുകൊണ്ട് മുണ്ടും മടക്കിയെടുത്തുകൊണ്ട് ചെന്ന് അവൻ വാതിലിൻ്റെ മേലെ കലറിക്കൊണ്ട് ആഞ്ഞു ചവിട്ടി. അവൻ്റെ പുറകെ വന്ന പരമേശ്വരൻ ആ കാഴ്ച കണ്ട് തലക്ക് കൈവച്ച് നിന്നു. മുന്നിൽ സൂപ്രണ്ടിൻ്റെ ചേരൽ വർഷങ്ങളായി കാണാതിരുന്ന ഭാസ്കറിനെ കണ്ടതും അവൻ ശരവേഗത്തിൽ അകത്തേക്ക് പാഞ്ഞുകൊണ്ട് അയാൾക്ക് മുന്നിലെ ടേബിളിൽ ഇരു കൈകൊണ്ട് ശക്തിയെ അടിച്ചു. കണ്ണുകൾ അടച്ചുകൊണ്ട് ചേരലിരിക്കുകയായിരുന്നു.
എന്നൊക്കെയാണ് ആരും ഇവിടെ വരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ?
അവൻ വീണ്ടും ടേബിളിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു. ചേറിൽ കണ്ണടച്ച് ആയിരിക്കുന്ന ഭാസ്കർ ഒന്നും മിണ്ടാതെ കണ്ണുകൾ തുറക്കാതെ ഒരു വിജയിച്ചിട്ട് ചിരിച്ചു.
ഐ നെവർ എക്സ്പെക്ടഡ് യു വിൽ കം സോ ലേറ്റ്,
അയാൾ കണ്ണുകൾ തുറക്കാതെ പതിയെ പറഞ്ഞു. അത് കേട്ട് കാശിയുടെ മേലാകെ ദേഷ്യം ഇരച്ചു കയറി. അവൻ ടേബിളിലിരിക്കുന്ന വസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞു. അവയെല്ലാം ഭിത്തിയിലേക്ക് പോയിടിച്ച് വീണുകൊണ്ടിരുന്നു. ഭാസ്കർ അപ്പോഴും ചേറിൽ കണ്ണടച്ച് ഇരിച്ചുകൊണ്ടിരുന്നു. ദേഷ്യം വന്ന് അവൻ ഭാസ്കറിന്റെ യൂണിഫോമിൽ കുത്തിപ്പിടിച്ചു.
എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ഈ തെമ്മാടി ചത്തോന്നറിയാൻ വന്നാണോ? നിങ്ങളോടൊക്കെ പലതവണ പറഞ്ഞല്ലേ എനിക്കാരെയും കാണാൻ താല്പര്യമില്ലെന്ന്. പിന്നെ എന്തിനാ നിങ്ങളിവിടെ വന്നത്?
അരിശം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. ഭാസ്കറിൻ്റെ അടഞ്ഞ മിഴികളിൽ നിന്ന് കണ്ണുനീർ ഒളിച്ചിറങ്ങി. മിഴികൾ തുറന്നു നോക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വേദനയും സന്തോഷം നിറഞ്ഞ മനസ്സാകെ വിങ്ങിപ്പൊട്ടെന്ന് ഭാസ്കർ അറിഞ്ഞു.
എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇറങ്ങിപ്പോയിവിടുന്ന്
അലറിക്കൊണ്ട് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ യൂണിഫോമിൽ പിടിച്ചു വലിച്ചു പറയുന്ന കാശിനാഥനെ നോക്കാൻ അയാൾക്കായില്ല. മനസ്സിൽ 21 വയസ്സുള്ള മീശയില്ലാത്ത മുഖമുള്ള രൂപം മാത്രമേ ഉള്ളൂ. തൻ്റെ മുമ്പിലിരിക്കുന്ന ഇപ്പോഴത്തെ തൻ്റെ കാശിയുടെ മുഖം കാണാൻ വയ്യാതിരിക്കുന്ന ആ മനുഷ്യൻ അവൻ്റെ മുഖം കൈക്കൊമ്പിളിലെടുത്തു. താടിയും മീശയും വന്നിരിക്കുന്ന അവനെ കാണാൻ അയാളുടെ ഉള്ളം വല്ലാതെ തുടിച്ചു. അതുപോലെ വേദനയും മണപൊട്ടി നെഞ്ചിൽ നിന്നൊഴുകി. സർവ്വശക്തിയും എടുത്ത് അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മുമ്പിൽ പ്രാന്തിനെ പോലെ മുടിയും താടിയും വളർത്തിയിരിക്കുന്ന കാശി കണ്ടതും ഉറക്കെ കരഞ്ഞുകൊണ്ട് അയാൾ അവനെ കെട്ടിപ്പിടിച്ചു. പരമേശ്വരൻ കൺമുമ്പിൽ കാണുന്ന വിശ്വസിക്കാൻ വയ്യാതെ കണ്ണും തള്ളി നിന്നു.
കാശി,
അയാൾ അവൻ്റെ തോളിൽ കിടന്ന് കരഞ്ഞു.
വിടന്നേ!
കാശി അയാളിൽ നിന്ന് കുതിരി മാറി.
മോനെ കാശി!
ഓഫീസ് റൂമിൽ നിന്ന് തിടുക്കത്തിൽ പോവാൻ നിൽക്കുന്ന അവനെ ഭാസ്കർ പുറകിൽ നിന്ന് വിളിച്ചു.
വിളിക്കരുതന്നെ അങ്ങനെ, നിങ്ങളുടെ കാശി മരിച്ചു. ഞാനിപ്പോൾ പഴയ കാശിയല്ല, കൊലപാതകിയാണ്.
കൊലപാതകി
അങ്ങനെയൊന്നും പറയല്ലേ മോനെ. പിന്നെ ഞാൻ എന്തോ പറയണം? ഒരു കൊലപാതകം പോലും ചെയ്യാത്ത ഞാൻ ഈ സമൂഹത്തിന് മുമ്പിൽ എന്നെ സ്നേഹിച്ചിരുന്ന നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ കൊലപാതകിയാണ്.
അങ്ങനെയൊന്നും പറയല്ലേ മോനെ.
പിന്നെ ഞാൻ എന്തോ പറയണം? ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നടക്കുന്ന അന്ന് എല്ലാം തകർന്നവനെ പോലെ എനിക്ക് നിൽക്കേണ്ടി വന്നു. കയ്യിൽ വിലങ്ങണിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങളെല്ലാവരുടെ അടുത്തേക്ക് വിലങ്ങണയിച്ച കൈകളോട് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും നിസ്സഹായരായി നിന്നു. തെളിവുകളെല്ലാം എനിക്കെതിരായി. അവസാനം കോടതിയിൽ 21-കാരൻ്റെ തലയിൽ കൊലപാതകി എന്ന് മുദ്രകുത്തി 5 വർഷം ഈ ജയിലിൽ തളച്ചിടാൻ കൊണ്ടുവന്നു ഈ ഒറ്റയാണ് ഈ കാശിനാഥനെ. ആ ഞാൻ പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറണം?
മോനെ, നീ എന്തിനാണ് ഞങ്ങൾ നകന്നു പോകുന്നത്? എല്ലാം നമുക്ക് ശരിയാക്കാം.
ആ എന്നാ ശരിയാക്കിയതായോ? എല്ലാം ആദ്യം മുതൽ എൻ്റെ കൈകളിലേക്ക് തിരിച്ചു വെച്ചതായോ? എൻ്റെ സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട എൻ്റെ വർഷങ്ങൾ, എൻ്റെ ജീവിതം എല്ലാം എനിക്ക് തിരിച്ചതായോ? കൊലപാതകി എന്ന ഈ പട്ടം തുടച്ചു നീക്കിത്താ,
അയാളുടെ യൂണിഫോമിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. ഭാസ്കർ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിന്നു.
തരാൻ കഴിയില്ലല്ലേ, എന്നാ ഇറങ്ങിപ്പോഴുന്ന്. എനിക്കാരുടെയും സഹതാപമോ സ്നേഹമോ ഒന്നും വേണ്ട. ഒരാളെയും ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല.
പക്ഷെ ഒരു കൊലപാതകി ആവാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്.
അതിന് എന്നെ തല്ലാൻ വരുന്നവന്മാരെല്ലാം
ഞാൻ കൊല്ലാൻ നോക്കുമ്പോ എല്ലാവരും തടയുന്നു. പക്ഷേ ഇനി ആരെങ്കിലും എന്റെ മുമ്പിലേക്ക് അടിയുണ്ടാക്കാൻ ഇവിടെ വന്ന ആദ്യമായി ഞാനൊരു കൊലപാതകിയാവും. പിന്നെ ഓരോ വർഷവും ഓരോന്നിനെ കൊന്നുകൊന്ന് ശിക്ഷയുടെ അളവ് കൂട്ടി മരണം വരെ ഇതിനുള്ളിൽ കഴിയും. ഇവിടുന്ന് ഇനി ഞാൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും ഇനിയൊരു തിരിച്ചുവരവ് അങ്ങോട്ടില്ല. പഴയ കാശിക്കും പുതിയ കാശിക്കും ദേഷ്യത്തിനടിക്കും കുറവൊന്നുമില്ല. അവ സ്വപ്നങ്ങൾക്ക് പുറകെ ഓടാൻ ആഗ്രഹിച്ചനായിരുന്നു. എന്നാ ഈ കാശിനാഥൻ ഒരു കൊലപാതകിയാവാനുള്ള ഓട്ടത്തിലാണ്. മാറില്ല, ഞാൻ നന്നാവില്ല, കൊലപാതകി എന്ന പേരന് വിട്ടു പോവില്ല. ഒരു തെറ്റും ചെയ്യാതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ അവസ്ഥയാണത്. ഇതിനുള്ളിലുമുണ്ട് അങ്ങനെയുള്ളവർ ഒരുപാട് പേർ. സമൂഹത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ വരസുമ്പോ തെളിവുകളെതിരായി ചുമത്തി കൊടുത്തു കൊടുന്ന തള്ളിയവർ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ജീവിതങ്ങൾ ആർക്കും അറിയണ്ട. കാശി, നീ തിരിച്ചു വരണം. ഭാസ്കർ അവൻ പറയുന്നതിനിടയിൽ കയറിക്കൊണ്ട് പറഞ്ഞു,
ഞാൻ തിരിച്ചു വന്നാ നിങ്ങളുടെ വീട്ടിലിടെ ആ നായിന്റെ മോനെ കൊന്നിട്ട് ഞാൻ അടങ്ങും. എന്റെ ജീവിതം തകർത്ത ചേട്ടയെ കൊല്ലാതെ ഞാൻ അടങ്ങില്ല. ഞാനല്ല, അവനാണ് കൊലയാളി. അവന്റെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ എന്നെ അങ്ങോട്ട് വരുത്തിക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ കാശിനാഥൻ അവിടെ എത്തിയ നിങ്ങളുടെ പെങ്ങളുടെ കണ്ണീർ തോരാതെ ഒഴുകുന്ന കാണേണ്ടി വരും. ആ പാവത്തിന്റെ കണ്ണുനീർ ഞാൻ കാരണം ഇനി ഒഴുകാൻ പാടില്ല. ഞാൻ കളി പിടിച്ച മൃഗമാണ്, അടങ്ങി ജീവിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അവൻ പുറത്തേക്ക് തിടുക്കത്തിൽ നടക്കാൻ തുടങ്ങി. ഭാസ്കർ അവന്റെ മുമ്പിലേക്ക് ഓടിപ്പോയി നിന്നു. നീ വരണം, ഞങ്ങളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സിംഗക്കുട്ടി ഞങ്ങൾക്ക് വേണം. എന്നെ ഭാസുപ്പാന്ന് വിളിച്ച് ഓടി വരുന്ന ഞങ്ങളുടെ കാശിയായി, കട്ടക്കരിപ്പനായി നീ തിരിച്ചു വരണം. ആ പഴയ കാശിയായി, ഞങ്ങളുടെ കാശിനാഥനായിട്ടല്ല, കരിനാഥനായി നീ തിരിച്ചു വരണം.
ഞാൻ വരില്ല, വരില്ല, ഇറങ്ങിപ്പോയിവിടുന്ന.
അവൻ അത് പറഞ്ഞ് ഭാസ്കറിനെ തള്ളിമാറ്റി. ഭാസ്കറിന്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ ഫോൺ പാൻറിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും വിളിക്കുന്ന വ്യക്തിയുടെ പേര് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ കാശിക്ക് നേരെ കാണിച്ചു. ദേഷ്യത്തോടെ നിൽക്കുന്ന കാശിയുടെ മുഖം ആ പേര് കണ്ട് ശാന്തമായി. അവന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഊർന്നിറങ്ങി. ഭാസ്കർ കോൾ എടുത്തു. മോനെ കാശി. ഫോണിൽ നിന്നൊരു സ്ത്രീ ശബ്ദം പുറത്തേക്ക് വന്നതും ശില കണക്കെ കാശിനാഥൻ തറഞ്ഞു നിന്നു. മിഴികൾ പോലും വെട്ടാതെ ആ ശബ്ദം കേട്ട് അവനൊന്നും മിണ്ടാതെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഇത് വെറുമൊരു ആക്ഷൻ കഥയല്ല. കാശി ജയിലായതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. അവൻ്റെ പ്രണയമുണ്ട്, വിരഹമുണ്ട്, ചതിയുണ്ട്. കാത്തിരിക്കാം എന്താണെന്നറിയാം.